ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 63-ാം ഭാഗത്തേക്ക് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം 2 യോഹന്നാൻ എഴുത്ത ലേഖനം 1:9 ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്നുള്ളതാണ്. ബൈബിളിൽ 4 സുവിശേഷങ്ങൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾ, ഉപമകൾ, പഠിപ്പിക്കലുകൾ, അത്ഭുത പ്രവൃത്തികൾ, മരണ അടക്ക പുനരുത്ഥാനങ്ങൾ, രക്ഷൻ്റെ പ്രവൃത്തികൾ വർണ്ണിക്കുമ്പോൾ ലേഖനങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ പ്രായോഗിക ജീവിതത്തിലെ ഉപദേശങ്ങളാലും പെരുമാറ്റച്ചട്ടങ്ങളാലും നിത്യതയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും നിത്യതയിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചുള്ള മാർഗങ്ങളെക്കുറിച്ചും നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നിവയെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ്. 90 എഫസോസിൽ വച്ച് അപ്പോസ്തലനായ യോഹന്നാനാൽ ഈ ലേഖനം എഴുതപ്പെട്ടു. പരിശുദ്ധ സത്യ വേദപുസ്തകത്തിലെ 63-ാം പുസ്തകമായ ഈ പുസ്തകത്തിൽ 1 അധ്യായവും 13 വാക്യങ്ങളുമുണ്ട്. വിശ്വാസികളുടെ നടപ്പ് എന്നതിനെക്കുറിച്ച്, വഞ്ചകന്മാരുടെ വഞ്ചനയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഈ ലേഖനം തിരഞ്ഞെടുക്കപ്പെട്ട വനിതയായ നായികയാരെയും അവരുടെ മക്കളെയും അഭിസംബോധന ചെയ്ത് എഴുതിയിരിക്കുന്നു എന്ന് കാണാം. കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ പരിശുദ്ധ സത്യവേദപുസ്തകത്തിലെ 63-ാമത്തെ പുസ്തകമായിരിക്കുന്ന 2 യോഹന്നാൻ 1:9 ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. വിശ്വാസത്തിൽ വന്ന് കാലങ്ങൾ കഴിയുമ്പോൾ പലവിധ ഉപദേശങ്ങളെക്കുറിച്ച് കേട്ടിട്ട് ക്രിസ്തുവിൻ്റെ ഉപദേശത്തെക്കുറിച്ചുള്ള പ്രബോധനത്തെക്കുറിച്ചുള്ള ഉറപ്പ് നഷ്ടമായി ദൈവകൃപയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെയും ക്രിസ്തു യേശു ജഡത്തിൽ വന്നു പോലും വിശ്വസിക്കാത്ത വഞ്ചകന്മാർ പോലും ആ കാലത്തും സഭയിൽ എഴുന്നേറ്റു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ ഹൃദയവേദനയോടെ പറയുന്നു, ഒരുവൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ വീട്ടിൽ വന്നാൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുതെന്നും അവനുമായി കുശലം പറയുക പോലും അരുതെന്നും എഴുതിയിരിക്കുകയാണ്. അവനുമായി കുശലം പറയുന്നവൻ അവൻ്റെ പാപങ്ങളിൽ പങ്കാളിയാകുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ക്രിസ്തുവിൽ പ്രിയരെ, വിശ്വാസഗോളം മുമ്പെന്നത്തേക്കാൾ അധികം ദുരുപദേശത്താൽ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ശക്തിയും മഹത്വവും വെടിഞ്ഞു കളഞ്ഞ് വചനം ആദായ സൂത്രമാക്കിയിരിക്കുന്നവരെ കൊണ്ടും അതുപോലെ സ്വന്തം മഹത്വം തേടുന്നവരും ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രമേ അത്ഭുതം നടക്കുകയുള്ളൂ എന്നും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ഒരുപാട് ഈ കാലത്തുണ്ടല്ലോ. കൃപ ഒരിക്കൽ ലഭിച്ചാൽ അതൊരിക്കലും നഷ്ടമാകിയല്ലെന്ന് പ്രചരിപ്പിക്കുന്നവർ സുഖലോലുപകളുടെ പട്ടുമത്തയിൽ ഇരുന്നു കൊണ്ട് മോഹം ജനിക്കുമാറി ശുശ്രൂഷിക്കുന്നവർ കഷ്ടത ഒരു വരമാണെന്ന് ആദിമ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചുവെങ്കിൽ കഷ്ടത ഒരു ശാപമെന്ന് പഠിപ്പിക്കുന്നവർ സുവിശേഷീകരണത്തിൽ ക്രൂശിനെ ഉപേക്ഷിച്ചു കളഞ്ഞവർ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുമെന്നും സകല ഉപദേശിച്ചു തരുമെന്നും കാര്യസ്ഥനായിരിക്കുമെന്നും യേശു കർത്താവ് പഠിപ്പിച്ചുവെങ്കിൽ പരിശുദ്ധാത്മാവിന് പേർ പറഞ്ഞ് വീഴിക്കുന്നവർ, വീഴിക്കലൊരു ശുശ്രൂഷയാക്കി മാറ്റിയവർ തുടങ്ങി വിവിധ നിലയിലുള്ളവരാൾ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ആത്മീയഗോളം. ഈ അന്ത്യകാലത്ത് ക്രിസ്തുവിൻ്റെ ഉപദേശം ജീവിതത്തിൽ പകർത്തുന്ന ശിഷ്യന്മാരുടെ കൂട്ടം ലോകമെമ്പാട് നിന്നും എഴുന്നേറ്റ് വരട്ടെ. പരിശുദ്ധാത്മ ശക്തി ഓരോരുത്തരുടെമേലും വന്നിട്ട് ആർക്കും വീഴിക്കുവാൻ കഴിയാത്ത, പിശാചിന് അടുക്കുവാൻ കഴിയാത്ത, അനേകരെ താങ്ങി നിർത്തുന്ന ശക്തരായ വിശ്വാസികളുടെ കൂട്ടം രൂപപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൗമിക ആഹാരത്തെ പോലെ ആത്മീയ ആഹാരമായ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ എഴുന്നേറ്റ് വരേണ്ടതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന 5 കന്യകമാരെ പോലെയും 5 താലന്തു കൂടി ആ നേടിയ സ്വർണം അഞ്ചോടുകൂടി അഞ്ച് താലത്തോടുകൂടി നേടി യജമാനന്റെ വരവിനായി കാത്തിരിക്കുന്നവരെ പോലെയും യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ അപ്പോൾ തുറന്നു കൊടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തനായ ദാസനെ പോലെയും കർത്താവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരായി കർത്താവ് നമ്മെ ഏവരെയും തീർക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എല്ലാ കാലത്തും ഹല്ലേലൂയ. വിശ്വാസത്തിനെതിരെ ഹല്ലേലൂയ പിശാച് പാതാള ഗോപുരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ വ്യത്യസ്ത നിലകളിൽ പാതാള ഗോപുരങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് കരുതുകയാണ്. വിശ്വാസഗോളത്തിന് ഇന്ന് പുറത്തു നിന്നുള്ള ശത്രുവിനേക്കാൾ അധികം ശത്രുത്വം അകത്തു നിന്നാണുള്ളത്. അത് ലോകം സഭയിൽ കയറിയിട്ട് ലോകം സഭയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് സഭ ലൗകികമായി പോയതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഓ കഷ്ടത വരമെന്ന് വിശ്വസിച്ചിരുന്ന അപ്പസ്തോൽമാരുടെ കാലത്ത് തടവറയിൽ കിടക്കുമ്പോഴും ആരാധിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഓ പത്രോസിന് പിറ്റേന്നാൾ വിസ്തരിച്ച് കൊല്ലാനിരിക്കുന്ന ഹേരോദാവ് വാഴുമ്പോഴും കാരാഗ്രഹത്തിൽ കിടന്ന് സുഖമായി ഉറങ്ങത്തക്കവണ്ണം കഷ്ടതയെ ഓ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന വരമെന്ന് വിശ്വസിച്ചവർ കഷ്ടതയെ ജയിപ്പാനിടയായി തീർന്നു. എന്നാൽ യോഹന്നാൻ അപ്പസ്തോലൻ ഒഴികെ ബാക്കി 11 അപ്പസ്തോലന്മാരും വാളിനാൽ സ്തോത്രം കൊല്ലപ്പെട്ടുവെങ്കിൽ അല്ല ക്രൂശിക്കപ്പെട്ടും വിവിധ നിലകളിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിലൊന്നും സഭ പിറുപിറുക്കുന്നതായി ഒരു സ്ഥലത്ത് പോലും നമുക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ സഭ ലൗകികതയിലേക്ക് ചാഞ്ഞ് കർത്താവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകാൻ ഒരിക്കലും ഇടയായി തീരാതെ കർത്താവിന്റെ ഉപദേശം നിലനിൽപ്പാൻ അധിക കൃപ നൽകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ചുരുക്കം വാക്കിൽ പ്രാർത്ഥിച്ച് ഈ സന്ദേശം നമുക്ക് ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഞങ്ങളുടെ ഡെയിലി ബൈബിൾ സ്റ്റഡിയുടെ 63 ഭാഗം പോസ്റ്റ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും അപ്പ കർത്താവിന്റെ വരവിന് വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കി അപ്പ കാത്തിരിക്കുന്ന നിർമ്മല മണവാട്ടിമാരായി തീരേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിഷയത്തിന്മേലും കർത്താവിന്റെ കരം നീട്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന് ചോദിക്കുന്ന കർത്താവ്, അങ്ങയുടെ അടിപ്പിണരനാൽ സൗഖ്യമുള്ളത് കൊണ്ട്, അങ്ങയുടെ വചനത്താൽ വിടുതലുള്ളത് കൊണ്ട്, അങ്ങയുടെ പരിശുദ്ധമായ ശക്തി ഉള്ളത് കൊണ്ട് ബലഹീനരെ താങ്ങുന്ന ദൈവ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഞങ്ങളെ തന്നെയും അപ്പൊ ഈ വചനം കേൾക്കുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപകൾ കൊണ്ട് പുതിയ യേശു നാമത്തെ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.